മീഡിയ ലൈറ്റ്. ഈ പംക്തിയിൽ ഇത്തവണ നാം പരിചയപ്പെടുന്നത് ദൈവനഗരം എന്ന ഗ്രന്ഥമാണ്. സഭയിലെ സ്വകാര്യ വെളിപാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഈ ഗ്രന്ഥത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രസാധകർ സോഫിയ ബുക്സ്, കോഴിക്കോട്. 673-0009. ഫോൺ 04952373077. 99955743008. കാൽപ്പാടുകളിൽ വിടർന്ന മഞ്ഞപ്പൂക്കളും ദൈവനഗരവും. തങ്ങളുടെ ഗ്രാമാതിർത്തിയിൽ ഉയർന്നു നിന്നിരുന്ന പർവ്വതങ്ങളിൽ നിന്നും മേഘങ്ങൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന നീലമേൽവസ്ത്രം ധരിച്ച ഒരു സുന്ദരി സ്ത്രീയെ അവർ കണ്ടു. സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ടെക്സാസിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് വസിച്ചിരുന്ന ഹുമാനോകളാണ് ഈ ദൃശ്യം കണ്ടത്. ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നവരായിരുന്നു ആ റെഡ് ഇന്ത്യൻ സമൂഹം. 1620കളിലായിരുന്നു അത്. പിന്നീട് 1626 ഒരു പറ്റം ഹുമാനോ ഇന്ത്യക്കാർ ബാലിനാസ് എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഫ്രാൻസിസ്കൻ കേന്ദ്രത്തിൽ ആശ്രമാധിപനെ തേടി വന്നു. അവർക്ക് പറയാനുള്ളത് അതിവിചിത്രമായ ഒരു കഥയായിരുന്നു. ആദിവാസികളുടെ വിശദീകരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. ഈ മനുഷ്യർക്ക് കത്തോലിക്ക വിശ്വാസങ്ങളെല്ലാം നന്നായി അറിയാം. അവർ വന്നത് തങ്ങളെ നിരന്തരം ആകാശമാർഗത്തിൽ വന്ന് സന്ദർശിക്കുകയും അവരുടെ സ്വന്തം ഭാഷകളിൽ തന്നെ മതബോധനം കൊടുക്കുകയും ചെയ്ത നീലമേലങ്കിയണിഞ്ഞ വെളുത്ത സ്ത്രീ പറഞ്ഞുവിട്ടതിൻ പ്രകാരമാണ്. ഈ സമൂഹത്തിന് ജ്ഞാനസ്നാനം കൊടുക്കുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുമായി വൈദികർ വേണ്ടിയിരുന്നു. 1629 ആദിവാസികളുടെ സന്ദർശനത്തെ തുടർന്ന് മിഷണറിമാർ അവരോടൊപ്പം ചെന്നു. ഗ്രാമത്തിലെത്തിയ മിഷണറിമാരെ സ്വീകരിക്കുവാൻ അവർ നടത്തിയ തയ്യാറെടുപ്പുകൾ വിസ്മയകരമായിരുന്നു. നിറയെ പൂക്കൾ കൊണ്ടലങ്കരിച്ച ഒരു കുരിശ് അവർ ഉയർത്തിയിരുന്നു. തങ്ങളെ സന്ദർശിക്കുകയും മതബോധനം നൽകുകയും രോഗശാന്തികൾ കൊടുക്കുകയും ചെയ്ത നീലവേഷം ധരിച്ച സുന്ദരിയെപ്പറ്റി അവർ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഗ്രാമത്തിനടുത്തുള്ള വനത്തിൽ കൂടി ഒഴുകുന്ന അരുവിക്കരയിലൂടെ അവർ നടന്നു മറഞ്ഞപ്പോൾ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഇടങ്ങളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിടർന്നു നിന്നതവർ കാട്ടിക്കൊടുത്തു. മിഷനറിമാരുടെ സന്ദർശന സമയത്ത് തന്നെ 50,000 പേർ മാമോദിസ സ്വീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിഷനറിമാരുടെ പ്രവർത്തനം തുടങ്ങിയതോടെ ആകാശ സന്ദർശനങ്ങൾ അവസാനിക്കുകയും ചെയ്തു. സ്ത്രീയെ പറ്റിയുള്ള വിവരണം കൃത്യമായി ഈ മനുഷ്യർ നൽകിയിരുന്നതിനാൽ ആശ്രമാധിപനായ ഫ്രേ അലോൻസോ ദെ വിദസിന് പിന്നീട് സ്പെയിനിൽ ചെന്ന് കൃത്യവിവരങ്ങൾ അന്വേഷിക്കുക എളുപ്പമായിരുന്നു. ഈ നീലവസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയയായിരുന്നുവെന്ന് അതുവഴി തെളിഞ്ഞു. ഈ കാലയളവിൽ മരിയ സ്പെയിനിലെ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവികമായ സമാധിയിൽ മുഴുകി കഴിഞ്ഞതായിട്ടാണ് സഹസന്യാസിനികൾ സാക്ഷ്യപ്പെടുത്തിയത്. ആകാശ സന്ദർശനങ്ങൾ സാധ്യമായത് ദ്വന്ദ്പ്രത്യക്ഷം ബൈലൊക്കേഷൻ വഴിയാണെന്ന് അതിനാൽ വ്യക്തമായി. തൻ്റെ പ്രാർത്ഥനാവേളകളിൽ ഇപ്രകാരമുള്ള ദർശനങ്ങൾ ഉണ്ടായിരുന്ന കാര്യം മരിയ തന്നെ അലോൻസോ ദെ വിദസിനോട് പറയുകയും ചെയ്തു. റെഡ് ഇന്ത്യക്കാർ പറഞ്ഞ കാര്യങ്ങളും ആശ്രമാധിപൻ അറിഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഒത്തുപോകുന്നതായിരുന്നു. ആകാശ സന്ദർശനത്തിലൂടെ സുവിശേഷമറിയിക്കാൻ ദൈവാത്മാവ് സംവഹിച്ചു കൊണ്ടുപോയ അഗ്രീതായിലെ വാഴ്ത്തപ്പെട്ട മരിയയ്ക്ക് മാതാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് എഴുതപ്പെട്ടതാണ് ദൈവനഗരം എന്ന ഗ്രന്ഥം. തൻ്റെ ജീവിതകാലത്ത് മരിയ രണ്ട് പ്രാവശ്യം നശിപ്പിച്ചു കളഞ്ഞ ദൈവനഗരം വീണ്ടും പ്രസിദ്ധീകൃതമാക്കുവാൻ നിമിത്തമായത് അവളുടെ സ്ഥിരം കുമ്പസാരക്കാരൻ്റെ പ്രേരണയായിരുന്നു. ദൈവനഗരം വായിക്കുമ്പോൾ അത് സഭയുടെ ഏറ്റവും ആഴമുള്ളതും കാതലായതുമായ ആധ്യാത്മികാനുഭവത്തിലേക്ക് ഒരു വഴികാട്ടിയായി അനുഭവപ്പെടും. ഏവർക്കും വായിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സുവിശേഷ ഭാഷ്യം. അത് പരിശുദ്ധ അമ്മയുടെ വീക്ഷണത്തിൽ നിന്നാകുമ്പോൾ ആർദ്രത തുളുമ്പുന്ന അനുഭവമായി മാറുന്നു. സ്പാനിഷ് ഭാഷയിൽ രചിച്ച ഈ കൃതി ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ പുതിയ മലയാള പരിഭാഷയാണ് സോഫിയ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 800-ഓളം പേജുകളുള്ള ഗ്രന്ഥം.